നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നമസ്കാരം ഡോക്ടർ സത്യജിത് കൂട്ടായി, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം സാൽവി, നമസ്കാരം പ്രേക്ഷകർക്ക്.
ഡോക്ടർ, എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് സെപ്സിസ് എന്നത്. ഇപ്പൊ പെർത്തിലെ ആശുപത്രിയിൽ ഒരു മലയാളി പെൺകുട്ടി ചികിത്സ വൈകിയതിനെ തുടർന്ന് മരണമടഞ്ഞിരുന്നു. ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതും സെപ്സിസ് ആണെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അപ്പോൾ എന്താണ് ഈ സെപ്സിസ് എന്ന് തന്നെ ആദ്യം ഒന്ന് പറഞ്ഞു തുടങ്ങാമോ?
നമ്മുടെ സാധാരണ ആൾക്കാരുടെ ലാംഗ്വേജ് ലേമൻസ് ടേമിൽ സെപ്സിസ് വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു വാക്കാണ്. അത് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കുറേ കൂടെ മനസ്സിലാവും. ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ പുറമേയുള്ള, നമ്മുടെ ശരീരത്തിന് പുറമേയുള്ള ഒരു ഓർഗാനിസം, അത് ബാക്ടീരിയ ആയാലും വൈറസ് ആയാലും ഫംഗസ് ആയാലും നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടി ഡാമേജ് ഉണ്ടാക്കുക, അതുകൊണ്ട് ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുക, ഇതാണ് ഇൻഫെക്ഷൻ. അപ്പൊ ആ ഇൻഫെക്ഷന്റെ ഒരു സിവിയർ രൂപമാണ് സെപ്സിസ് എന്ന് പറയുന്നത് മെഡിക്കലി. അപ്പൊ ഇൻഫെക്ഷൻ ഇപ്പം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്തും, അത് സ്കിന്ന് മുതൽ ലങ്സ് മുതൽ, ഇപ്പൊ കോവിഡ് പറയുന്നത് ഒരു ഇൻഫെക്ഷനാണ്. അതുപോലെ അത് ബ്ലഡിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇൻഫെക്ട് ചെയ്യുന്ന ഓർഗാനിസം ബാക്ടീരിയ ആയാലും വൈറസ് ആയാലും നമ്മുടെ ബ്ലഡിൽ കടന്നു കൂടുമ്പോഴാണ് അതിനെ സെപ്റ്റിസീമിയ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരം ഈ ശരീരത്തിൽ കടന്നുകൂടുന്ന പുറമേ നിന്ന് വരുന്ന ഏത് ശത്രുക്കളെയും ഡീൽ ചെയ്യാൻ വേണ്ടി ശരീരത്തിൽ ചില സംവിധാനങ്ങളുണ്ട്. അതിന് പ്രധാന ഇതുള്ളത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ആണ്. അപ്പൊ പലപ്പോഴും ഈ ഓർഗാനിസം ചെയ്യുന്ന ഡാമേജിനെ പോലെ തന്നെ ഡാമേജ് ബോഡിയിൽ ഉണ്ടാവുന്നത് ശരീരത്തിന്റെ ഈ റിയാക്ഷൻ കൊണ്ടാണ്. ബിക്കോസ് ഈ റിയാക്ഷന്റെ ഫലമായിട്ട് പലതരം കെമിക്കലുകൾ ശരീരത്തിൽ ഉണ്ടാക്കും. അതിനെ സൈറ്റോകൈൻസ് എന്ന് പറയും. ഇപ്പൊ ഈ കോവിഡ് സമയത്ത് പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ടാവും സൈറ്റോകൈൻസ് സ്റ്റോം എന്ന് പറയും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ഡിസ്റെഗുലേറ്റഡ്, അതായത് അനിയന്ത്രിതമായിട്ടുള്ള ഇമ്മ്യൂൺ റിയാക്ഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ, പ്രത്യേകിച്ച് ഹാർട്ട്, ലങ്, കിഡ്നി, ബ്രെയിൻ ഇങ്ങനെയുള്ള വൈറ്റൽ ഓർഗൻസിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് ഒരു ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ ഉണ്ടാവും. അതിനെയാണ് മെഡിക്കലി ആക്ച്വലി സെപ്സിസ് എന്ന് പറയുന്നത്. പക്ഷെ മെഡിക്കലി അതൊരു സ്പെസിഫിക് ടേം, ഓൺലി വെൻ ഇറ്റ് റീച്ചസ് ടു ദാറ്റ് സിവിയറിറ്റി വെർ ഇറ്റ് എഫക്ട്സ് എ ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ ആൻഡ് എഫക്ടിങ് വേരിയസ് വൈറ്റൽ ഓർഗൻസ്.
ഒരു സിവിയറിറ്റിയിലേക്ക് എത്തുമ്പോഴാണല്ലോ ഇത് സെപ്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സെപ്സിസിലേക്ക് എത്തി, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും?
അത് പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന്, ഏത് സൈറ്റ്, ഏത് ശരീരത്തിലെ ഏത് ഭാഗത്തൂടെയാണ് ഇൻഫെക്ഷൻ കടന്നുകൂടിയിട്ടുള്ളത് ഒരു ഭാഗമാണ്. അതായത് തുടക്കത്തിൽ സ്കിൻ വഴിയാണോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ത്രോട്ടിൽ അസുഖം വന്നു അതിന്റെ ഭാഗമായി ലങ്ങിൽ വന്നു ന്യൂമോണിയ ആയി മാറി, അതല്ലെങ്കിൽ ഈ സെപ്റ്റിസീമിയ എന്ന് പറഞ്ഞ് ജനറൽ ആയി ബോഡി മുഴുവൻ റിയാക്ട് ചെയ്ത് ബോഡി മുഴുവനുള്ള ചേഞ്ചസ്, അങ്ങനെ വരുന്ന പല സ്റ്റേജ് അനുസരിച്ചിരിക്കും, ടൈപ്പ് ഓഫ് ഓർഗാനിസം അനുസരിച്ചിരിക്കും. ചില ബാക്ടീരിയകൾക്ക് ചില പ്രത്യേകതരം റിയാക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ നിങ്ങൾ കാണുന്ന ഡോക്ടർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ വൺസ്, സാൽവി കറക്റ്റ് ആയിട്ട് ചോദിച്ചതുപോലെ, വൺസ് ഇറ്റ് ബിക്കംസ് അറ്റ് സിവിയറിറ്റി, ഏതൊരാളും ശ്രദ്ധിച്ചു നോക്കിയാൽ, ചൈൽഡ് ആയാലും അഡൽട്ട് ആയാലും, ആകെക്കൂടെ ഒരു ഒരു സിക്ക് ആണെന്നുള്ള ഒരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന ഒരു സ്ഥിതി എത്തും ആ ആ ഒരു സ്റ്റേജിലെത്തുകയാണെങ്കിൽ. അതായത് ഫീവർ വെരി കോമൺ ആണ്, വെരി ഫ്യൂ ആൾക്കാർക്ക് പനി ഉണ്ടാവണമെന്നില്ല. ദേ വെരി ലൈക്ലി നമ്മുടെ ബോഡിയിൽ ഫ്ലൂയിഡ്സ്, ശരീരത്തിലുള്ള ആവശ്യത്തിനുള്ള ജലാംശം നഷ്ടപ്പെടും. അത് പലതും ബോഡിയിൽ നിന്ന്, ബ്ലഡ് നമ്മുടെ രക്തക്കുഴലുകളിൽ നിന്ന് ശരീരത്തിലേക്ക് ലീക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ജനറലി ഇതേ അവരുടെ വല്ലാതെ നാവ് വരണ്ടിരിക്കാം, അവര് റെസ്പിറേറ്ററി റേറ്റ്, അതായത് ശ്വസന റേറ്റ് വല്ലാതെ കൂടും, ജനറലി ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടും, പിന്നെ ഈവൻ അവരുടെ ബോധാവസ്ഥയും ചെറുതായിട്ട് അഫക്റ്റഡ് ആവാം. പിന്നെ ശരീരത്തിൽ സ്കിന്നിലും അവിടെ ഒക്കെ ഒരു പൊതുവെ ഒരു റെഡ്നെസ്, ഒരു ഫ്ലഷ്ഡ് ലുക്ക് ഉണ്ടാവാം, മൂത്രം പാസ് ചെയ്യുന്നത് കുറയും, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഈ ഒരു റേഞ്ച് ഓഫ് തിങ്സ് ഉണ്ടാവാം. അത് മെയിൻ ഒരു ഒരു ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്ന ഒരു ലേമൻ, ഒരു ഇന്റലിജന്റ് ലേമൻ ഷുഡ് ബി ഏബിൾ ടു ഐഡന്റിഫൈ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്.
ഓക്കേ, മനസ്സിലായി. സാധാരണയായി എങ്ങനെയാണ് ഒരാൾക്ക് സെപ്സിസ് ബാധിക്കാവുന്നത്? അതായത് ഇപ്പം ഏത് ഇൻഫെക്ഷൻ ആണ് ആ ഒരു ഘട്ടത്തിലേക്ക് എത്താവുന്നത്? എല്ലാ ഇൻഫെക്ഷനും അത്തരം ഒരു സിവിയറിറ്റിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ?
അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് സാർ ചോദിച്ചത്. അത് എല്ലാ അസുഖങ്ങൾ. നമ്മുടെ ബോഡി വളരെ വെരി വെൽ ഓയിൽഡ് മെഷീൻ ആണ് ബോഡി. ആ ബോഡിയുടെ റിയാക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാർജ് മെജോറിറ്റി ഓഫ് ഇൻഫെക്ഷൻ ബോഡിക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അതിൽ ദർ ഇസ് എ വേരിയബിലിറ്റി. നമ്മുടെ ആൾക്കാരുടെ ജനറ്റിക് മേക്കപ്പും നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ അപ്പോഴുള്ള സ്റ്റേറ്റസും നമ്മുടെ ജനറൽ ഹെൽത്ത്, നമുക്ക് എത്രത്തോളം മറ്റ് അസുഖങ്ങളുണ്ട്, അവരുടെ നമ്മുടെ ഏജ്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബോഡിയുടെ റിയാക്ഷൻ. അപ്പോൾ സെയിം അസുഖം ഇപ്പൊ ഒരു കോമൺ ബഗ് ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകോക്കസ്. ആൻഡ് അതിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് എഫക്ട്സ് നമ്മുടെ ബ്രീത്തിങ്ങിന് ഓർ നമ്മുടെ ലങ്സിനെ. അപ്പൊ ആ സ്ട്രെപ്റ്റോകോക്കസിന്റെ ഇൻഫെക്ഷൻ ക്യാൻ റേഞ്ച് ഫ്രം ഹാവിംഗ് എ സ്മോൾ ത്രോട്ട് ഇൻഫെക്ഷൻ ടു എ ചെസ്റ്റ് ഇൻഫെക്ഷൻ ടു ന്യൂമോണിയ ടു അഫക്റ്റിംഗ്, ആസ് മുമ്പ് നമ്മൾ സംസാരിച്ച പോലെ, ഹോൾ ബോഡീനെ ഇത് ചെയ്യുന്ന സെപ്സിസ് ആയി മാറാം. അത് അത് ആ പേഴ്സണിനെ നമ്മുടെ ഹോസ്റ്റ്, അതായത് നമ്മുടെ ആ മനുഷ്യന്റെ ഓവറോൾ ജനറ്റിക് ആൻഡ് അതർ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത്. രണ്ടാമത്, ഈ ചില ഓർഗനിസംസ് ആർ നൊട്ടോറിയസ് ഫോർ കോസിങ് വെരി സിവിയർ ഇൻഫെക്ഷൻ, വെരി ഫ്യൂ ഓഫ് ദം. അങ്ങനെയുള്ള ഒരെണ്ണമാണ് ഈ മെനിഞ്ചോകോക്കൽ എന്ന് പറയുന്ന ഒരു 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 ബാക്ടീരിയ. അത് പ്രത്യേകിച്ച് കുട്ടികളിൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സെപ്റ്റിസീമിയ എന്ന് പറഞ്ഞ ബ്ലഡ് ഇൻഫെക്ഷൻ, ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ വന്നിട്ട് സഡൻലി, അത് ചിലപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കുട്ടി കാര്യം പറഞ്ഞ പോലെ സ്ട്രെപ്റ്റോകോക്കസും വളരെ ചുരുക്കം ചില ആൾക്കാരിൽ ഈ ഒരു എക്സ്ട്രീം റിയാക്ഷൻ ഫ്രം ദ ബോഡി ആസ് വെൽ ആസ് എക്സ്ട്രീം ഡാമേജ് ഫ്രം ദ ബാക്ടീരിയ ഉണ്ടാവുന്നുള്ളൂ. അത് വളരെ വേരിയബിൾ ആണ്. അത് ഡിപ്പെൻഡ്സ് ഹൗ വെദർ ഇറ്റ് ഗെറ്റ്സ് ഇൻ ടു ദ ബ്ലഡ് ഏർലി ആൻഡ് പേഴ്സൺസ് ജനറ്റിക് ആൻഡ് ഹെൽത്ത്, അവരുടെ എത്രത്തോളം അവർ എത്ര ആക്റ്റീവാണ്, മറ്റു അസുഖങ്ങളുണ്ടോ, അവരുടെ ഇമ്മ്യൂണിറ്റി നല്ലതാണോ, അവർ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുന്ന മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യും.
ഓക്കെ ഓക്കെ ഓക്കെ. മെനിഞ്ചോകോക്കലിന്റെ സ്ട്രെപ്റ്റോകോക്കലിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞു. സ്ട്രെപ്റ്റോകോക്കൽ തന്നെ പലവിധമുണ്ടോ, എ ബി എന്നിങ്ങനെ പലതരമുണ്ടോ? കാരണം ഞാനിത് പല റിപ്പോർട്ടുകളിൽ അത്തരത്തിൽ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്.
അങ്ങനെ പല സബ് ടൈപ്സും ഉണ്ട്. അത് എനിക്കറിയില്ല എത്രത്തോളം നമ്മുടെ പ്രഷർക്ക് യൂസ്ഫുൾ ആണ് അതിന്റെ വളരെ മൈന്യൂട്ട് ഡീറ്റെയിലേക്ക് പോകുന്നത്. പക്ഷെ സെപ്റ്റോകോക്കസ് ഞാൻ പറഞ്ഞതുപോലെ വൺ ഓഫ് ദ തൗസൻഡ്സ് ഓഫ് ബാക്ടീരിയ ആണ്. പക്ഷെ ഇറ്റ് ഇസ് എ കോമൺ ബാക്ടീരിയ. അതിൽ ചിലത് സബ് ടൈപ്സ് ഉണ്ട്, ചിലത് ലങ്സിനെ കൂടുതൽ എഫക്ട് ചെയ്യും, ചിലത് സ്കിന്ന് വഴി കൂടുതൽ എഫക്ട് ചെയ്യും. ആ സ്കിന്ന് വഴി എഫക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സെക്കൻഡറി ആയിട്ട് കിഡ്നി എഫക്ട് ചെയ്യാം, അങ്ങനെയൊക്കെയുണ്ട്. കുട്ടികൾ ജനറലി അവർ ബോഡി മെജോറിറ്റി ഇൻഫെക്ഷൻ നല്ലോണം ഡീൽ ചെയ്യും. അപ്പോൾ ചില മെനിഞ്ചോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും ആണ് ഈ സെപ്റ്റിസീമിയ, അതായത് ബ്ലഡ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് പെട്ടെന്ന് വളരെ റാപ്പിഡായിട്ട് കുട്ടികൾ അസുഖം വരികയും അത് സിവിയറായി മാറുകയും ഈവൻ മെഡിക്കൽ അറ്റൻഷൻ കിട്ടിയാൽ പോലും രക്ഷപ്പെടാതിരിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അതിങ്ങനെ ഒരു മീഡിയയിലും അതോ ഈ ഒരു പർട്ടിക്കുലർ കേസിലും കോമൺ ആയിട്ട് അറിയുന്നത്. മെനിഞ്ചോകോക്കൽ ഇൻഫെക്ഷൻ, മെനിഞ്ചോകോക്സീമിയ, അതായത് മെനിഞ്ചോകോക്കൽ സെപ്റ്റിസീമിയ എന്ന് പറയുന്നതിന് ഇപ്പം ഓസ്ട്രേലിയയിൽ വാക്സിനേഷൻ ഉണ്ട്. അതുകൊണ്ട് അതിന്റെ കുട്ടികളെ എഫക്ട് ചെയ്യുന്നത് വളരെ കുറഞ്ഞു ഇപ്പം.
അപ്പൊ ഈ സ്ട്രെപ്റ്റോകോക്കൽ സെപ്റ്റിസീമിയക്ക് ഇതുവരെ വാക്സിനേഷൻ ഒന്നും കണ്ടെത്തിയിട്ടില്ലേ?
There are vaccinations, പക്ഷെ അതിന് അങ്ങനെ ഒരു ലോങ് ടേം ഇഫക്റ്റീവ്നെസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് പ്രായമുള്ളവർക്ക് ചില ഇമ്മ്യൂൺ സപ്രഷനോ അല്ലെങ്കിൽ എൽഡർലി ആയിട്ടുള്ള ചിലർക്ക് കൊടുക്കുന്നത്, പക്ഷെ അത് ലോങ് ടേം എഫക്റ്റീവ്നെസ് ഇല്ല.
ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പം സെപ്സിസിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, നമ്മള് ഇപ്പൊ ഒരു സെപ്സിസ് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫെക്ഷൻ അല്ലെ, നമുക്ക് ആ സെപ്സിസിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ പെട്ടെന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്? കാരണം രോഗം മൂർച്ഛിച്ചാൽ നമ്മള് നേരെ കൊണ്ടുപോകുന്ന എമർജൻസിയിലേക്ക് ആകാം, അതിനു മുൻപ് തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ടോ?
വളരെ കഴിയുന്നതും വേഗം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു സിമ്പിൾ പനി, വളരെ കോമൺ കോൾഡ് കൊണ്ട് വരുന്ന പനിയും ഈ സെപ്സിസിന്റെ പല സിംപ്റ്റംസും ഉണ്ടാക്കും, ബിക്കോസ് ദാറ്റ് ഇസ് ഓൾസോ സെപ്സിസ്. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പലപ്പോഴും പാടാണ്. അവിടെയാണ് പലപ്പോഴും ബന്ധുക്കൾക്ക് തെറ്റുപറ്റുന്നതും, ഈവൻ ചിലപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോലും തെറ്റുപറ്റാം. അത് തെറ്റല്ല ശരിക്കും, അത് ബിക്കോസ് ഇറ്റ്സ് ഓൺലി ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് എ സ്പെക്ട്രം. ആ സ്പെക്ട്രത്തിൽ എല്ലാ പനി വരുന്ന ആൾക്കാരെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ ആസ് എ സൊസൈറ്റി. ടു പ്രിവെന്റ് വൺ ഇൻ എ ബില്യൺ ഡെത്ത് ഓർ വൺ ഇൻ എ മില്യൺ ഡെത്ത്. വെള്ളം ധാരാളം ശരീരത്തിൽ ഉണ്ടാവുക, പനി കുറക്കാൻ പാരസെറ്റമോൾ പോലെയുള്ളത് വേണേൽ കൊടുക്കാം. എവിടെയെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സൈൻസ് ഉണ്ടോ നോക്കണം. അതായത് നമ്മുടെ വയറിനകത്ത് വല്ലാതെ വേദനയോ അല്ലെങ്കിൽ സ്കിന്നിൽ എവിടെയെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ചുമയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഉള്ളത് ഈ നമ്മൾ വല്ലാതെ കോൺഷ്യസ് ലെവൽ മാറുന്നുണ്ടോ, നമ്മുടെ ബ്രീത്തിങ് റേറ്റ് വല്ലാതെ കൂടുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയൊരു ക്ലൂ തന്നേക്കാം.
ഓക്കെ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ ഒന്ന് പാരസെറ്റമോൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഇവിടുത്തെ ഇപ്പൊ എമർജൻസിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ശരിക്കും ട്രയാജിലൂടെ നമ്മൾ കടന്നു പോകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമ്മളെ ഡോക്ടർ കൺസൾട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ട്രയാജ് നമ്മളെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണാനുള്ള അവസരം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ നമ്മളൊരു പാരസെറ്റമോൾ കഴിച്ചിട്ടാണ് എമർജൻസിയിലേക്ക് ചെല്ലുന്നതെങ്കിൽ, ട്രയാജിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ പനി കുറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ അസ്വസ്ഥത കുറഞ്ഞു എങ്കിൽ ട്രയാജ് നമ്മളെ ലീസ്റ്റ് പ്രയോറിറ്റിയിൽ ഇടാനുള്ള സാധ്യതകൾ കൂടുതലല്ലേ?
അതൊരു ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് സർവി. അതില് എന്ന് വെച്ച് പനിക്ക് പാരസെറ്റമോൾ കൊടുക്കാതിരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. പിന്നെ പാരസെറ്റമോൾ ഒരു പ്യുവർലി സിംറ്റം കൺട്രോളും ആ ടെമ്പറേച്ചറിന്റെ സിവിയറിറ്റിയെ കുറച്ച് കുറക്കുന്നേ ഉള്ളൂ. അത് അതിന്റെ അണ്ടർലൈങ് പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യുന്നില്ല. പിന്നെ ട്രയാജിൽ ദേ ഓൾസോ ഹാവ് അതർ തിങ്സ്. ഇവിടെ ജനറലി ട്രയാജിലുള്ള നേഴ്സസ് ആർ ഓൾസോ ട്രെയിൻഡ്. ഇപ്പൊ എമർജൻസിയിൽ നമ്മുടെ വൺ ഓഫ് ദ തിങ്സ് വെസ്റ്റേൺ വേൾഡിൽ ഈ സെപ്സിസിനെ പറ്റി വളരെയധികം ബോധം ഉണ്ടാവുകയും ഒരു ഇന്റർനാഷണൽ സെപ്സിസ് ഓർഗനൈസേഷനും അതിന്റെ ഒരു ഫോറവും പലതരം റിസർച്ചുകളും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു സ്കോറിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് നമ്മുടെ എമർജൻസിയിൽ ഇവർക്ക് ഫോളോ ചെയ്യാനുള്ള. അതായത് നമ്മുടെ ഓവറോൾ കോൺഷ്യസ് ലെവൽ മാറുക, റെസ്പിറേറ്ററി റേറ്റ് സർട്ടൻ പാരാമീറ്ററിൽ കൂടുതലാവുക, പിന്നെ അതിന്റെ കൂടെ അവർ ചിലപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ബ്ലഡ് ടെസ്റ്റിലുള്ള ചില കാര്യങ്ങൾ അങ്ങനെയുള്ള ചെറാസം സ്കോറിംഗ് ദേ വിൽ ഫോളോ. ഒരു കാര്യം എപ്പോഴും ആലോചിക്കാനുള്ളത് ഹ്യൂമൻ ബോഡി ഈസ് നോട്ട് എ മെഷീൻ ആൻഡ് ദേർ ഈസ് എ ഹ്യൂജ് വേരിയബിലിറ്റി. അത് നമ്മുടെ സെയിം ആൾക്ക് അസുഖമുള്ളപ്പോഴും അസുഖം ഇല്ലാത്തപ്പോഴും നമ്മുടെ പല സ്റ്റേജ് ഓഫ് ലൈഫിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ എല്ലാരെയും ഒരേപോലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ജനറലി ഓസ്ട്രേലിയയിൽ ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്നതും ട്രീറ്റ് ചെയ്യുന്നതും നല്ലതാണെന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഓസ്ട്രേലിയയിലുള്ള സെപ്സിസ് മോർട്ടാലിറ്റി വേൾഡിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. സോ അതിന്റെ അർത്ഥം നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്.
ഇതിന്റെ ഒരു സർവൈവൽ ചാൻസ് അല്ലെങ്കിൽ ഇപ്പൊ ഇത് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം സാധ്യതയുണ്ട് ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കാനും അല്ലെങ്കിൽ പഴയ നിലയിലേക്ക് രോഗിയെ തിരിച്ചുകൊണ്ടുവരാനും?
നമ്മളിപ്പോ സെപ്സിസ് എന്ന് പറയുമ്പോൾ ആ ഒരു ബോഡിയുടെ അനിയന്ത്രിതമായ റിയാക്ഷൻ ടു ഒരു ഇൻഫെക്ഷൻ വരികയും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അവയവങ്ങൾ വൈറ്റൽ അവയവങ്ങളെ ഡാമേജ് വരികയും ഒരു ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ ഉണ്ടാവുന്ന അവസ്ഥയെ പറ്റിയാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആൾക്കാർ പ്രഷർ പാനിക് ചെയ്യരുതല്ലോ. അപ്പൊ ആ സിവിയർ സെപ്സിസ് അല്ലെ സെപ്സിസ് എന്ന് പറയുന്ന ആ സ്പെസിഫിക് മെഡിക്കൽ സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ജനറലി അറൌണ്ട് 15%, ദാറ്റ് ഇസ് അറൌണ്ട് 1 in 6 പീപ്പിൾ കൻ ഡൈ. ആ സിവിയർ സ്റ്റേജിലാണേ പറയുന്നത്. ഇഫ് ദാറ്റ് ഇസ് കോസിങ് നമ്മുടെ ഹാർട്ട് ആൻഡ് സർക്കുലേഷനെ വല്ലാതെ അഫക്ട് ചെയ്യും ഈ സിവിയർ സെപ്സിസ്. അതായത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ കാപ്പിലറികളും ലീക്ക് ചെയ്യാൻ തുടങ്ങും, എല്ലാ ബ്ലഡ് വെസലുകളും രക്തക്കുഴലുകളും ഡയലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ബ്ലഡ് പ്രഷർ കുറയും. അപ്പൊ ബോഡി ഗോസ് ഇൻടു എ സ്റ്റേറ്റ് ഓഫ് ഷോക്ക്. അതിനെയാണ് സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ അവസ്ഥയിൽ മോർട്ടാലിറ്റി ക്യാൻ ബി ആസ് ഹൈ ആസ് 40%. അതൊരു എക്സ്ട്രീം കേസസിലാണേ പറയുന്നത്. അപ്പൊ അത് വെച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മൈൽഡ് ഫോം ഓഫ് ഇൻഫെക്ഷനോ അല്ലെ ഈവൻ മൈൽഡ് ടു സിവിയർ മോഡറേറ്റ് ഫോം ഓഫ് ഇൻഫെക്ഷന്റെ മോർട്ടാലിറ്റി ഇത്രയൊന്നും ഇല്ല.
പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇപ്പൊ ഈ സെപ്സിസ് എങ്ങനെയാണ് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്?
ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് കാര്യങ്ങൾ വെച്ചാണ്. അതായത് ഒരു ടെസ്റ്റ് വെച്ചല്ല. നമ്മൾ പേഷ്യന്റിന്റെ അപ്പിയറൻസ്, ആ പേഷ്യന്റ് അപ്പിയറൻസ് തന്നെ നമുക്കൊരു ക്ലൂ തരും. അതുപോലെ അവരുടെ വൈറ്റൽ ഓർഗൻസിന്റെ ഫങ്ഷൻ നമുക്ക് നമ്മൾ മോണിറ്റർ ചെയ്യും. അതിന് ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യും. നമ്മൾ പലതരം ബെഡ് സൈഡ് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും, ഇൻക്ലൂഡിങ് ദ ബ്ലഡിലുള്ള ആസിഡ് ബേസ് എങ്ങനെയുണ്ട്, ബ്ലഡിലുള്ള ഓക്സിജൻ ലെവൽ എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ മറ്റ് സെപ്സിസിനും ഓ എല്ലാ പേഷ്യൻസിനും കൾച്ചർ ചെയ്യാൻ വേണ്ടി അയക്കും. അതിന്റെ റിസൾട്ട് ഫസ്റ്റ് ടു ഡേയ്സിൽ കിട്ടില്ല. പക്ഷേ അതിലുള്ള വൈറ്റ് സെൽ കൗണ്ട് കൂടിയിട്ടുണ്ടാവും നമ്മുടെ ബോഡിയിലെ റിയാക്ഷൻ, അതായത് ബോഡിയിലെ റിയാക്ഷന്റെ ഫലമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ബ്ലഡ് ടെസ്റ്റ്. പക്ഷെ അതൊക്കെ ഒരു ഇതിന്റെ ഒരു സപ്പോർട്ടീവ് എവിഡൻസ് മാത്രമാണ്. ചിലർക്ക് ചെസ്റ്റ് എക്സ്റേ ആയിരിക്കും നമുക്കൊരു എവിഡൻസ് തരാം, ചിലർക്ക് വയറിനകത്ത് ഉള്ള സെപ്സിസ് ആകുമ്പോൾ സ്കാൻ സി ടി സ്കാൻ ഓഫ് ദ അബ്ഡമൻ ആയിരിക്കും ഇത് തരുന്നത്. ചിലപ്പോൾ നമ്മൾ സ്കിന്നിലുള്ള ഒരു കണ്ടീഷൻ നോക്കി നമ്മുടെ പ്യുവർലി നമ്മുടെ ബോഡിയുടെ സ്കിന്നിലുള്ള അപ്പിയറൻസും ചില വട്ട് വി കോൾ ചില സർട്ടൻ റാഷുകളും, ഈ നേരത്തെ പറഞ്ഞ മെനിഞ്ചോകോക്കൽ സെപ്റ്റിസീമിയയ്ക്ക് വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള റാഷ് ഉണ്ട്, അത് കണ്ട് പരിചയമുള്ള ഡോക്ടർ ഐഡന്റിഫൈ തന്നെയാണ് അതിന്റെ ഡയഗ്നോസിസ്. അങ്ങനെ ദർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് തിങ്സ്, അതുകൊണ്ടാണ് അതിനൊരു എക്സ്പേർട്ട് ഡയഗ്നോസ് ചെയ്യണം എന്ന് പറഞ്ഞത്.
ഇത് കണ്ടീജിയസ് ആണ് അല്ലെങ്കിൽ പകരും, അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്?
അത് ഡിപെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ഓർഗാനിസം. അതായത് നമ്മുടെ ഇപ്പം സ്ട്രെപ്റ്റോകോക്കസ് ഒക്കെ പോലെയുള്ള സാധനങ്ങൾ വളരെ കോമൺ ആയിട്ട്, അതൊരു എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചുകൊണ്ട് പറയാണ്, നമ്മുടെ ലങ്സിലാണെങ്കിൽ നമ്മൾ ചുമക്കുകയും അതൊക്കെ ചെയ്യുമ്പം മറ്റുള്ളവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ അതേ ഡിഗ്രി ഓഫ് സിവിയറിറ്റി മറ്റേയാൾക്ക് വേണമെന്നില്ല. അതുപോലെ ചുമ മാത്രമായിട്ട് നിൽക്കും, മെജോറിറ്റി ആൾക്കാർക്ക് ചുമ മാത്രമായിട്ട് നിൽക്കും. മെജോറിറ്റി ഓഫ് ഈ ബാക്ടീരിയ വൈറൽ ഇൻഫെക്ഷൻസ് കുറെ റെസ്പിറേറ്ററി വൈറസുകൾ സെർട്ടൻലി കണ്ടേജിയസ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ കോമൺ കോൾഡ് വൈറസ് മുതൽ ഈ ഫ്ലൂ ഇൻഫ്ലുവൻസ കോവിഡ് ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. പക്ഷെ ഈ മറ്റു പല കണ്ടേജിയസ് ഡിസീസ് മീസൽസ് അങ്ങനെയുള്ള സാധനമായിട്ട് നോക്കുമ്പോൾ ഇതിന്റെ കണ്ടേജിയസ്നെസ് വളരെ കുറവാണ്.
ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഗുരുതരമാകുന്ന അവസ്ഥയിൽ ഒരു അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആദ്യം കൊണ്ടുവരുന്നത് നേരെ എമർജൻസിയിലേക്കായിരിക്കും, പിന്നീട് ഇത് ഗുരുതരാവസ്ഥയിലായിരിക്കുമല്ലോ ഐസിയുലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഐസിയുൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നത്?
അപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ കാര്യം പറഞ്ഞല്ലോ സാലു. ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അവർക്ക് പിന്നെ ബേസിക് ട്രീറ്റ്മെന്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളും ട്രീറ്റ്മെന്റുകളും ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് അവർക്ക് ബ്ലഡ് കൾച്ചർ എടുക്കും, മറ്റ് പലതരം എവിടെയൊക്കെ അപ്പൊ യൂറിനാണ് അല്ലെങ്കിൽ സ്പ്യൂട്ടം നമ്മുടെ ലങ്സ് എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്കിൻ ഒരു ഇൻഫെക്റ്റഡ് സൈറ്റ് എന്നോ എവിടെ നിന്നുള്ള എന്തെടുക്കും, അവർക്ക് എക്സ്റേ എടുത്തിട്ടുണ്ടാവും, അവർക്ക് ഫ്ലൂയിഡ് ധാരാളമായിട്ട് കൊടുക്കും ഇൻട്രവീനസ് ആയിട്ട് നമ്മുടെ വെയിൻസിലേക്ക്. അവരേക്ക് ഓക്സിജൻ കൊടുക്കും, ഈ ചിലപ്പം ബ്രീത്തിങ് വളരെ മോശമാണ് ചിലപ്പോൾ അവരെ ബ്രീത്തിങ് മെഷീനിലേക്ക് ഇടും. അതായത് നമ്മുടെ ഓർഗൻസിനെ എഫക്ട് ചെയ്ത സ്റ്റേറ്റ് ആയതുകൊണ്ട് അതിന് മെയിൻ തിങ് ഇസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ആന്റിബയോട്ടിക്സ് വേണ്ടി വരും. അത് ഒരു ഡിപെൻഡ്സ് ഓൺ ദ സൈറ്റ്, എവിടെ എത്രത്തോളം സിവിയറിറ്റി ഉണ്ട്, അവരുടെ ചാൻസ് ഓഫ് പ്രീവിയസ്ലി വേറെ കൾച്ചറിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഓക്സിജൻ മുതൽ മാസ്ക് വെച്ചിട്ടുള്ള വെന്റിലേഷൻ, അതായത് ബ്രീത്തിങ് സപ്പോർട്ട്, അല്ലെങ്കിൽ അവരെ സെഡേറ്റ് ചെയ്തിട്ട് നമ്മുടെ വിൻഡ് പൈപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രക്കിയയിലേക്ക് ട്യൂബ് ഇട്ടിട്ട് ഫുൾ വെന്റിലേറ്ററി സപ്പോർട്ട്, അതായത് ബ്രീത്തിങ് മെഷീൻ സപ്പോർട്ട് കൊടുക്കുക, അവരുടെ ഹാർട്ട് ആൻഡ് സർക്കുലേഷനെ സപ്പോർട്ട് ചെയ്യുക വിത്ത് വേരിയസ് മെഡിക്കേഷൻസ്, വെരി പവർഫുൾ മെഡിക്കേഷൻസ് ടൈറ്ററേറ്റഡ് ഫോർ ദറ്റ് പർപ്പസ്. മേക്ക് ഷുവർ ദ കിഡ്നി ഹാസ് ഇനഫ് ബോഡി ഹാസ് ഇനഫ് ഫ്ലൂയിഡ്സ് ആൻഡ് ഇനഫ് ബ്ലഡ് പ്രഷർ ഫോർ ദ കിഡ്നി ടു വർക്ക്, ദ ലിവർ ടു വർക്ക്. സോ ദ ഹോൾ ഐ സി യു ട്രീറ്റ്മെന്റ് വിച്ച് ഇസ് വെരി വെരി കോംപ്ലക്സ് ഇസ് വെരി ലൈക്ലി നീഡഡ് ഫോർ എ പേഷ്യന്റ് വിത്ത് സെവിയർ സെപ്സിസ്.
നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഉള്ളത് ഈ സെപ്സിസിന്റെ ചികിത്സയാണ്. എന്ത് തരം ചികിത്സയാണ് സെപ്സിസിന് നൽകുന്നത്? അത് എത്രത്തോളം ഇഫക്റ്റീവ് ആണ്?
ഇപ്പൊ ഞാൻ പറഞ്ഞ ഐ സി യുവിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ചെറിയ രൂപത്തിലുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റുകളാണ് എന്തായാലും വേണ്ടത്. സെപ്സിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോഴും സിവിയർ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ആ സ്റ്റേജിൽ മിക്കവാറും ഐ സി യു ട്രീറ്റ്മെന്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വേണ്ടത്. അതൊരു ടൈറ്ററേറ്റഡ് ടാർഗറ്റഡ് ഫോർ ഈച്ച് പേഴ്സൺ ആണ്. അതേസമയത്ത് വൺ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇസ് വാട്ട് വി കോൾ സോഴ്സ് കൺട്രോൾ. അതായത് നമ്മുടെ എവിടെയാണ് സോഴ്സ്, വയറിനകത്ത് നമ്മുടെ ബവൽസ് നമ്മുടെ കുടലുകളിൽ നിന്ന് ഒരു ലീക്ക് ചെയ്ത അല്ലെങ്കിൽ ഒരു അപ്പൻഡിസൈറ്റിസ് വന്നിട്ടാണ് അതിന് സർജറി ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആബ്സസ് ഉണ്ടെങ്കിൽ അതിനെ ഡ്രെയിൻ ചെയ്യുക, അത് ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ട്രീറ്റ്മെന്റ്. അപ്പൊ ആ സോഴ്സ് കൺട്രോള്, ഐഡന്റിഫൈങ് ദ ഓർഗാനിസം, സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൂയിഡ്സ്, ഓക്സിജൻ, ബ്രീത്തിങ് സപ്പോർട്ട്, ഹാർട്ട് ആൻഡ് സർക്കുലേഷനെ സപ്പോർട്ട്, കിഡ്നി, അങ്ങനെ വൈറ്റൽ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുക, അതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെന്റ്. അലോങ് വിത്ത് അതിന്റെ സോഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ക്രൂഷ്യൽ പാർട്ട്. ആൻഡ് ഏർലി ആന്റിബയോട്ടിക്സ് ഇൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഏർലി, ആസ് ഏർലി ആസ് പോസിബിൾ.
രോഗം മൂർച്ഛിച്ചു എന്ന് കണ്ട ഉടനെ തന്നെ എത്രയും വേഗം ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതാണ് ഒരു രോഗിക്ക് അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം.
അതാണ്, അതായത് ബോഡി നമ്മൾ ഹെൽത്തി ആയിരിക്കുക, ആക്റ്റീവായിട്ടിരിക്കുക, അസുഖങ്ങളെ കൺട്രോൾ ചെയ്യുക, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഏർലിയർ സിംപ്റ്റംസ് വരുമ്പോൾ ഉടനെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്.
ഓക്കെ ഡോക്ടർ, എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ സത്യജിത്ത് കൂട്ടായി.
താങ്ക്സ് സർവി.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.